ശലഭങ്ങൾ തന്നാദമധുരം
ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.
അതെന്താ ലീന, പെട്ടെന്നൊരു നൊസ്റ്റാൾജിക് സോങ് ഒക്കെ.
അത് പിന്നെ നമ്മുടെ പ്ലസ് ടു പത്തും ഒക്കെ ഈ വർഷം പോവല്ലേ, അവരുടെ എക്സാം ഒക്കെ ഇങ്ങ് ആയി.
ഓ, ഒരു അധ്യയന വർഷം കൂടി കഴിയാറായി അല്ലേ.
ആ അതെ.
എങ്കിൽ പിന്നെ ഈ എപ്പിസോഡ് നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താലോ.
പിന്നെ എന്താ, തീർച്ചയായും ഡെഡിക്കേറ്റ് ചെയ്യാലോ.
അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാം.
ഹായ്, ഹലോ, ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മദ 21.02 ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ആർജെ അലീന
ആൻഡ് ആർജെ ദാൻ.
മാർച്ച് 22 നമ്മൾ ലോക ജലദിനമായി ആഘോഷിക്കുന്നു അല്ലേ.
ആഘോഷിക്കുന്നു എന്നല്ല അലീന, ആഘോഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ.
അതെന്താ നീ അങ്ങനെ പറഞ്ഞത്?
അത് നേരത്തെയൊക്കെ നമ്മൾ ലോക ജലദിനം ആഘോഷിച്ചിരുന്നു എന്നത് ശരിയാണ്, ബട്ട് ഇത്തവണ എത്ര പേര് ഇങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്തു എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്.
ആ ശരിയാണ്, ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇല്ലാന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധയില്ലാതെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് വെള്ളമാണ്.
അതിൻ്റെ കുഴപ്പങ്ങൾ അറിയാനുമുണ്ട്. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ജലക്ഷാമം കണ്ടുവരുന്നു.
ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഈ ചിന്തയോടെ നമുക്ക് പുലർക്കാലത്തിലേക്ക് കടക്കാം.
പുലർക്കാലം എന്ന സെഗ്മെന്റുമായി എത്തുന്നു നയന സുരേഷ് ഓഫ് പ്ലസ് വൺ.
യു ആർ ഹിയറിംഗ് ടു ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. സ്റ്റേ ട്യൂൺഡ്.
വേഗം വരണേ, പറയാനുള്ളതാ.
പുലർക്കാലത്തിലേക്ക് സ്വാഗതം. ജലം സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. മാർച്ച് 22 ലോക ജലദിനം. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതിയുടെ സംരക്ഷണം ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ജലദിനം. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. 1993 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനം ആചരിച്ചു തുടങ്ങിയത്. എന്നാൽ കാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നാം മനസ്സിലാക്കിയിട്ടില്ല ജലമാണ് ജീവൻ എന്ന സത്യം. ജലം ഒരു അപൂർവ വസ്തുവാകുന്ന സ്ഥിതിയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധജലം കിട്ടാക്കനിയായ രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും ആ പട്ടികയിലേക്ക് നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നൊരു ശ്രുതിയുണ്ട്. കുടിവെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലം വിദൂരമല്ല. ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നു. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളാലും ഖരമാലിന്യങ്ങളാലും അന്യമായി മാറുന്നു. ലോക ജലദിനത്തിൽ ഈ വസ്തുതകളെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും മറിച്ചല്ല. മഹാപ്രളയത്തിനു ശേഷമുള്ള മഴക്കുറവും ആഗോള കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മൂലം കേരളവും കൊടും വരൾച്ചയിലേക്ക് നീങ്ങുന്നു. 44 നദികൾ, കായലുകൾ, അരുവികൾ, എണ്ണിയാലൊടുങ്ങാത്ത കിണറുകൾ, കുളങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ജനം ജലത്തിനു വേണ്ടി അലയേണ്ട അവസ്ഥയാണ്. പാഴാക്കാനായി ഇല്ലൊരു തുള്ളി വെള്ളവും എന്ന തിരിച്ചറിവിൽ തന്നെയാകണം കേരളം മുന്നോട്ടു പോകേണ്ടത്. ശരിയായ ബോധവൽക്കരണത്തിലൂടെയും സ്വയം നിയന്ത്രണത്തിലൂടെയും മാത്രമേ നമ്മുടെ നാടിനെ ജലക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ജലം അമൂല്യമാണ്. അത് പാഴാക്കും തോറും വരും തലമുറയ്ക്ക് അനുഭവിക്കാനുള്ള അവസരം നമ്മളായി ഇല്ലാതാക്കുകയാണ്. ഓരോ തുള്ളിയും നാളെയുടെ പ്രതീക്ഷകളാണ്.
വെൽക്കം ബാക്ക് ടു ബീച്ച് അറ്റ് മേരി മാതാ 21.02.
അലീന, നീ ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ?
ഇല്ലടാ, സത്യമായിട്ടൊന്നും സമയം കിട്ടിയില്ല.
ആ, വന്ന് വന്ന് പത്രം വായിക്കാൻ പോലും ആർക്കും സമയമില്ല. എങ്കിൽ പിന്നെ ഇന്നത്തെ വാർത്ത കേട്ടാലോ?
ഓക്കെ, അപ്പോൾ വാർത്ത വായിക്കാനായി പ്ലസ് വണ്ണിലെ അൽഫിയും സാനിയും ക്ഷണിക്കുന്നു.
നമസ്കാരം, ബീറ്റ്സ് അറ്റ് മേരി മാത 21.02 വാർത്താജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2022 മാർച്ച് 26, കൊല്ലവർഷം 1797, മീനം 12. വാർത്തകൾ വായിക്കുന്നത് അൽഫിയ നജീബ് ആൻഡ് സാനിയ കെ സാജു. പ്രധാന വാർത്തകൾ. നിറപുഞ്ചിരിയെ ഫിൻലൻഡ്, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. സിൽവർ ലൈൻ പദ്ധതി. വീട് ഭൂമി നഷ്ടമായാൽ ലഭിക്കുന്ന തുക ഇങ്ങനെ. 13,265 കോടിയുടെ നഷ്ടപരിഹാര പാക്കേജ്. സൂര്യനിൽ സംഭവിക്കുന്നത് വൻ മാറ്റങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്. അർത്ഥവത്തായ ചർച്ചയ്ക്ക് സമയമായി യുക്രൈൻ. ഇന്ത്യയിൽ 45 ബില്യൻ്റെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് മോദിയും ഷെരിയും. വീണ്ടും പെനാൽറ്റിയിൽ ബ്ലാസ്റ്റേഴ്സിന് കണ്ണീർ. ഹൈദരാബാദിന് കനി ISL കിരീടം. വാർത്തകൾ വിശദമായി. നിറപുഞ്ചിരിയെ ഫിൻലൻഡ്, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. ഹെൽസിങ്കി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് തന്നെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്പോൺസർഷിപ്പോടെ തയ്യാറാക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടുകളിൽ തുടർച്ചയായ 5ാം വർഷവും ഫിൻലൻഡ് തന്നെ ഒന്നാമതെത്തി. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ് എന്നിവയാണ് 5 വരെയുള്ള സ്ഥാനങ്ങളിൽ.
സിൽവർ ലൈൻ പദ്ധതി. വീട് ഭൂമി നഷ്ടമായാൽ ലഭിക്കുന്ന തുക ഇങ്ങനെ. 13,265 കോടിയുടെ നഷ്ടപരിഹാര പാക്കേജ്. തിരുവനന്തപുരം. കേരയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജായി. അതിവേഗതയിൽ പദ്ധതിയായ സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലുള്ളവർക്കുള്ള നഷ്ടപരിഹാരമടക്കമുള്ള വിവരങ്ങളാണ് കേരള സർക്കാർ പുറത്തുവിട്ടത്. സിൽവർ ലൈൻ പദ്ധതിക്ക് 13,265 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. 1,730 കോടി രൂപ പുനരധിവാസത്തിന് നൽകും. 460 കോടി രൂപ വീടുകൾക്കായി മാറ്റിവെക്കും. പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗം ചേർന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പാക്കേജ് പ്രഖ്യാപിച്ചത്. സൂര്യനിൽ സംഭവിക്കുന്നത് വൻ മാറ്റങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ജനുവരി മുതൽ തന്റെ ചൂട് സ്വഭാവം പ്രകടമാക്കുന്നത് തുടരുകയാണ് സൂര്യൻ. കൊറോണ മാസ് ഇഞ്ചക്ഷനും സൗരക്കാറ്റുമെല്ലാം ദിനംപ്രതി എന്നോണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. US നാഷണൽ ഓഷ്യാനിക് കെ അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിലെ സ്പേസ് വെതർ പ്രൊട്ടക്ഷൻ സെന്ററും ബ്രിട്ടീഷ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും വരും ദിവസങ്ങൾ കൂടുതൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു.
അർത്ഥവത്തായ ചർച്ചയ്ക്ക് സമയമായി യുക്രൈൻ. അർത്ഥവത്തായ സമാധാന ചർച്ചയ്ക്കുള്ള സമയമായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നിലവിൽ നടന്നു വരുന്ന ചർച്ചകളെ റഷ്യ ആത്മാർത്ഥമായല്ല സമീപിക്കുന്നതെന്നും ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്നത് അതിനുള്ള തെളിവാണെന്നും സെലൻസ്കി പറഞ്ഞു. അതേസമയം യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് യുക്രൈൻ ചർച്ച അലസുകയാണെന്ന് ജപ്പാൻ ചാൻസലറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുട്ടിൻ ആരോപിച്ചു. ഇന്ത്യയിൽ 45 ബില്യണിൻ്റെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. ബന്ധം കൂടുതൽ ദൃഢമാകുന്നെന്ന് മോദിയും കിഷിദയും. ന്യൂഡൽഹി. യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണം അന്താരാഷ്ട്ര ക്രമം അപ്പാടെ തകർത്ത ഗുരുതര സംഭവമാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പരാമർശം. യുക്രൈനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വീണ്ടും പെനാൽറ്റിയിൽ ബ്ലാസ്റ്റേഴ്സ് കണ്ണീർ. ഹൈദരാബാദിന് കന്നി ISL കിരീടം. മഡ്ഗാവ് 68 മിനിറ്റ് രസിപ്പിച്ചു, പിന്നീടുള്ള 20 മിനിറ്റ് കൊതിപ്പിച്ചു. മത്സരം അവസാനിക്കാൻ 2 മിനിറ്റ് മാത്രം ശേഷിക്കെ വഴങ്ങിയ അപ്രതീക്ഷിത ഗോളിന് ശേഷവും തളരാതെ പൊഴുതി. എക്സ്ട്രാ ടൈമിലെ ചടുലമായ നീക്കങ്ങളിലൂടെ നെഞ്ചിടിപ്പേറ്റി. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഹൈദരാബാദിന് മുന്നിൽ തലകുനിച്ചു. വീരോചിത പോരാട്ടത്തിനൊടുവിൽ 3ാം വട്ടവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മടക്കം ISL റണ്ണറപ്പുകളായി. കന്നി കിരീടവുമായി ഹൈദരാബാദിന് നാട്ടിലേക്ക് മടങ്ങാം. കപ്പിനായി ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും ഇനിയും കാത്തിരിക്കാം. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനിലയിൽ അവസാനിച്ച മത്സരത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-1 ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി. ഷൂട്ടൗട്ടിൽ ബ്ലാസ്റ്റേഴ്സിനെ 3 കിക്കുകൾ രക്ഷപ്പെടുത്തിയ ഗോൾ കീപ്പർ ലക്ഷ്മികാന്ത് കട്ടിമണിയാണ് ഹൈദരാബാദിൻ്റെ വിജയശില്പി. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
വെൽക്കം ബാക്ക് ടു ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02 ആൻഡ് ദിസ് ഈസ് അർജയ് ദാൻ
ആൻഡ് അർജലീന. എടാ, നിനക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
അതെ, സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള വലിയൊരു മാർഗം പാട്ട് കേൾക്കുന്നതാണ്.
അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വന്തം ഗായകനാകിനെ സിനിക് സോളോയ്ക്ക് വേണ്ടി ക്ഷണിച്ചാലോ?
ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. സ്റ്റേ ട്യൂൺഡ്.
വേഗം വരണേ, പറയാനുള്ളതാ.
കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലൻ നീ ചോട്ടിൽ മലർമുത്തുകോർക്കാൻ
വെൽക്കം ബാക്ക് ടു ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02.
പാട്ട് എത്ര നല്ലതായിരുന്നു അല്ലേ?
ആ ശരിയാണ്, വളരെ നല്ലൊരു സോങ് ആയിരുന്നു.
അലീന, നീ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചിട്ടുണ്ടോ?
ഉണ്ടല്ലോ.
അങ്ങനെയെങ്കിൽ ആ പുസ്തകത്തിൻ്റെ റിവ്യൂ ഒന്ന് പറയാവോ?
അയ്യോ, ഞാനോ അതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല.
കഷ്ടം, ഞാനത് വായിച്ചിട്ടുമില്ല.
അത്രേ ഉള്ളോ? അതിനു പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ ആദിത്യ.
എന്നാ പിന്നെ നമുക്ക് ആദിത്യയെ വിളിക്കാം.
ഞാൻ ആദിത്യ സാബു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ എന്ന പുസ്തകം. 1942 1944 ഇടയിൽ ആംസ്റ്റർഡാമിലെ ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ട് ആൻ എന്ന കൗമാരക്കാരി എഴുതിയതാണ് ഈ ഡയറിക്കുറിപ്പുകൾ. 1929 July 12 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ഓട്ടോ ഫ്രാങ്കിൻ്റെയും എറിക് ഫ്രാങ്കിൻ്റെയും മകളായി ആൻ ഫ്രാങ്ക് ജനിക്കുന്നത്. അവളുടെ മൂത്ത സഹോദരി മാഗ്രറ്റ് ഫ്രാങ്ക് ആയിരുന്നു. 1933 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയി നിയമിക്കപ്പെട്ടു. അതോടുകൂടി ജർമ്മനിയിൽ ജൂതവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്ക് വളരെയധികം തീവ്രമാവുകയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം ജർമ്മനിയിൽ വിസകമായിരിക്കും എന്ന് മനസ്സിലാക്കിയ ആനിൻ്റെ പിതാവ് തൻ്റെ കുടുംബവുമായി ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലേക്ക് കുടിയേറുകയായിരുന്നു. 1940 ജർമ്മനി ഹോളണ്ടിനെ പിടിച്ചടക്കി. അങ്ങനെ 1941 ആയതോടുകൂടി ജൂതന്മാരെ തിരിഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ജർമ്മനിയുടെ ഓപ്പറേഷൻ ആംസ്റ്റർഡാം നഗരത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയിരിക്കെ ആനിൻ്റെ സഹോദരി മാഗ്രറ്റിന് ഒരു നോട്ടീസ് വരികയാണ്. അങ്ങനെ അവരുടെ ഒളിത്താവള ജീവിതം ആരംഭിക്കുന്നു. 1942 July 6 ആരംഭിച്ച ഒളിത്താവള ജീവിതത്തിൽ അവരുടെ ഒപ്പം കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ആനിൻ്റെ 13-ാമത്തെ പിറന്നാളിനാണ് ആൻ്റെ അച്ഛൻ ഒരു ഡയറി സമ്മാനിക്കുന്നത്. അന്നു മുതൽ കിറ്റി എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് ഒരു സുഹൃത്തിന് കത്തയക്കുന്ന രീതിയിലാണ് ആനിൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതിയിരുന്നത്. ഡയറിയുടെ ആദ്യ ഭാഗങ്ങളിൽ തൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും രസകരമായ സ്കൂൾ ജീവിതത്തെക്കുറിച്ചും എല്ലാമാണ് ആൻ പറയുന്നത്. പിന്നീട് ഹോളണ്ടിലുള്ള ജൂതവിരുദ്ധ നയങ്ങളെക്കുറിച്ചും ആൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒളിത്താവളത്തിലേക്ക് പോകേണ്ടി വന്ന ദിവസങ്ങളും ആൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഒളിത്താവളത്തിലെ ജീവിതം വളരെയധികം വിസകമായിരുന്നു. യുദ്ധകാലത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും മറ്റും വലിയ വിലക്കയറ്റമുണ്ടായി ഹോളണ്ടുകാരുടെ ദുരവസ്ഥയും ജൂത കുടുംബങ്ങളെ സഹായിക്കുന്ന നല്ലവരായ ഹോളണ്ടുകാരെയും ആനിൻ്റെ ഡയറിയിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം മനോഹരമായി ശക്തമായ വാക്പ്രയോഗത്തിലൂടെ ആനിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗെസ്റ്റപ്പോ പോലീസ് ഇവരുടെ ഒളിത്താവളം കണ്ടുപിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ അന്തേവാസികളെയും അറസ്റ്റ് ചെയ്തു. അവരെ ആദ്യം വെസ്റ്റബോ ക്യാമ്പിലേക്കും പിന്നീട് വാഗണിൽ കുത്തി നിറച്ചുകൊണ്ട് ഓഷ്യസ് ക്യാമ്പിലേക്കും, അവിടെ നിന്ന് ആനിനെയും മാഗ്രറ്റിനെയും പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മിസ്സസ് വാങ്താങ്ങിനെയും ബെൻസിങ് ക്യാമ്പിലേക്കും കൊണ്ടുപോയി. അവിടെ അന്തേവാസികൾ രക്ഷപ്പെടാതിരിക്കാൻ വൈദ്യുതി കമ്പികൾ വെച്ച് വേലികൾ തീർത്തിരുന്നു. അതോടൊപ്പം ടൈഫസ് എന്ന രോഗവും. ആനിന് ടൈഫസ് രോഗം വന്നതിനാൽ തൻ്റെ സഹോദരി മരിച്ചത് അറിഞ്ഞില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആൻ ഫ്രാങ്ക് എന്ന കൗമാരക്കാരി 16 വയസ്സ് പോലും തികയാതെ മരണത്തിന് കീഴടങ്ങി. ഒളിത്താവള ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ആനിൻ്റെ പിതാവ് മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. ആൻ്റെ പിതാവിന് പിന്നീട് ആൻ്റെ ഡയറി കിട്ടുകയും ആൻ്റെ പിതാവ് അത് എഡിറ്റ് ചെയ്ത് ഡച്ച് ഭാഷയിലേക്കും പിന്നീട് അത് മറ്റു ഭാഷകളിലേക്ക് പരിഭാഷയും നടത്തിയിരുന്നു. 1942 June 14 എഴുതി തുടങ്ങിയ ആനിൻ്റെ ഡയറി 1944 August 1 അവചാരിതമായി അവസാനിക്കുകയായിരുന്നു. ജർമ്മനിയിൽ രൂപം കൊണ്ട നാസിസം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒത്തിരി ദാരുണ സംഭവങ്ങൾ ലോകത്തുണ്ടായതും എല്ലാം ഒരു ഓർമ്മയായി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്.
വെൽക്കം ബാക്ക് ടു ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ?
പിന്നെന്താ ചോദിച്ചോ.
നിനക്ക് സിനിമ ഇഷ്ടമാണോ?
പിന്നെ അതെന്ത് ചോദ്യമാ, സിനിമകളെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
എങ്കിൽ പിന്നെ ഒരു ഫിലിം റിവ്യൂ ആയാലോ, എൻ്റെ കയ്യിൽ ഒരാളുണ്ട്.
എനിക്കറിയാം, ഗോഡ്വിൻ അല്ലേ.
അതെങ്ങനെ അറിയാം?
അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഗോഡ്വിനെ ഇങ്ങ് വിളിച്ചാലോ.
യു ആർ ലിസണിംഗ് ടു ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. സ്റ്റേ ട്യൂൺഡ്.
വേഗം വരണേ, പറയാനുള്ളതാ.
മാറ്റ് റീവ്സ് സംവിധാനം ചെയ്ത 3 മണിക്കൂർ നീളുന്ന ഒരു കുഴപ്പമില്ലാത്ത നല്ല കൊമിക് ബുക്ക് സിനിമയാണ് ദ ബാറ്റ്മാൻ. റോബർട്ട് പാറ്റിൻസൺ എന്ന മികച്ച നടൻ ആണ് ഇത്തവണ ബാറ്റ്മാനായി അഭിനയിക്കുന്നത്. മാതാപിതാക്കളുടെ മരണമുണ്ടാക്കിയ വേദന വിട്ടുമാറാത്ത ബ്രൂസ് വെയ്നെയും തൻ്റെ പണം കൊണ്ട് ഗോതം നഗരത്തെ രക്ഷിക്കാനാവില്ല, ബാറ്റ്മാനെ കൊണ്ടേ ആപത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ബാറ്റ്മാനെയും റോബർട്ട് പാറ്റിൻസൺ ബിഗ് സ്ക്രീനിൽ അതിഗംഭീരമായി അവതരിപ്പിക്കുന്നു. ഈ സിനിമ ബാറ്റ്മാൻ്റെ ഒറിജിനൽ സ്റ്റോറിയല്ല, ബ്രൂസ് വെയ്ൻ ബാറ്റ്മാനായി 1 വർഷം കഴിഞ്ഞതിൻ്റെ തുടർക്കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഉഗ്രൻ സൗണ്ട് ഡിസൈനിങ്ങും ഗ്രേക്ക് ഫ്രീസറിൻ്റെ ഉഗ്രൻ സിനിമാറ്റോഗ്രഫിയും ഈ സിനിമയുടെ ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെ കാണികളെ ആസ്വദിപ്പിക്കുന്നു. അഴിമതിക്കാരായ നേതാക്കളും ഫാൽക്കോണിയും ഭരിക്കുന്ന കുറ്റവാളികൾ അഴിഞ്ഞാടുന്ന ഏന്നേരം മഴ പെയ്യുന്ന ഗോതം നഗരത്തെ കാണിക്കാൻ മാറ്റ് റീവ്സിന് സാധിച്ചു. ആൽഫ്രഡ് ക്യാറ്റ്വുമൺ, ജിം ഗോർഡോൺ പെൻഗ്വിൻ, കാർമൈൻ ഫാൽക്കോണി എന്നിവരൊക്കെയാണ് വേറെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. റിഡറാണ് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. അഴിമതിക്കാരായ നേതാക്കളെ കൊന്ന് അവരുടെ അടുത്ത് ബാറ്റ്മാൻ വേണ്ടിയുള്ള കത്ത് വെക്കുന്നതാണ് റിഡറിൻ്റെ ശൈലി. ആ കത്തിനകത്തെ റിഡറുകൾ കടുംകഥകൾ എത്രയും പെട്ടെന്ന് അതിന് ഉത്തരം കണ്ടെത്തി അഴിമതിക്കാരുടെ അഴിമതിയും പുറത്തു കൊണ്ടുവന്ന് റിഡറിൻ്റെ ഈ സീരിയൽ കില്ലിംഗ് വേട്ട അവസാനിപ്പിക്കാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് ബാറ്റ്മാനും കാറ്റ്വുമനും പിന്നെ ഡിറ്റക്റ്റീവ് ജിമ്മും ഈ സിനിമയിൽ ഉടനീളം. ബാറ്റ്മാനും റിഡറിനും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ രണ്ടുപേരും അനാഥന്മാരാണ്. സിനിമയുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു, ഇനി നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തേത് തന്നെ വില്ലൻ തന്നെയാണ്. വില്ലൻ അത്രയ്ക്കും റിഡറർ പോൾ ഡാനോ അവതരിപ്പിച്ച ദ റിഡറർ അത്രയ്ക്കും ശോഭിച്ചില്ല. ഒരു നല്ല വില്ലൻ അല്ലായിരുന്നു. രണ്ടാമത്തേത് സിനിമയുടെ സ്ക്രീൻ ടൈമാണ്, അതായത് 3 മണിക്കൂർ. മാട്രിക്സ് ശരിക്കും വലിച്ചു നീട്ടിയതാണ്. പല സീനുകളിലും ടൈം വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എഡിറ്റ് ചെയ്തതായിരുന്നു. ദ ബാറ്റ്മാൻ നല്ലൊരു കൊമിക് ബുക്ക് സിനിമയാണ്. കൊമിക് ബുക്ക് വായിച്ച ബാറ്റ്മാൻ ഫാൻസിന്, കൊമിക് ബുക്ക് വായിച്ച ഫാൻസിന് എല്ലാം ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷേ അല്ലാത്തവർക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. സിനിമയുടെ കഥ അത്രയ്ക്കും പരിതാപകരമാണ്. നോളൻ്റെ ഡാർക്ക് നൈറ്റ് ട്രിലോജി വെച്ച് അതിലേതെങ്കിലും ഒരു സിനിമ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്താൽ നോളൻ്റെ ആദ്യത്തെ സിനിമ ബാറ്റ്മാൻ ബിഗിൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കിട്ടും. അത് ഈ സിനിമയിൽ കിട്ടത്തില്ല. IMDb-യിൽ 8.4 10 റേറ്റിംഗ് കിട്ടിയത് ദ ബാറ്റ്മാൻ. റോട്ടൻ ടൊമാറ്റോസിൽ 85%. അത് വളരെ നല്ല റേറ്റിംഗ് ആണ്. ഞാൻ ദ ബാറ്റ്മാൻ ഞാൻ റേറ്റ് ചെയ്യുന്നു 10/8.
Welcome back to Beats at Mary Mada 21.02 and you are listening to RJ Alina
and RJ Dan. Alina, നിനക്ക് നൂഡിൽസ് ഇഷ്ടമാണോ?
അതെ, ഷെസ്വാനാ എനിക്ക് ഇഷ്ടം.
അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് അറിയാവോ?
ഇല്ലടാ, എനിക്കും പഠിച്ചാൽ കൊള്ളാന്നുണ്ട്.
പറഞ്ഞുതരാം, പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. അതിന് വേറൊരു എക്സ്പേർട്ടിനെ വിളിക്കാം.
അതാരാ?
നമ്മുടെ ക്ലാസ്സിലെ ലക്ഷ്മി.
അപ്പോൾ ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി. സ്റ്റേ ട്യൂൺഡ്.
വേഗം വരണേ, പറയാനുള്ളതാ.
ഹായ് ഗൈസ്, ഞാനാണ് ലക്ഷ്മി രാജേഷ്. ഇന്ന് എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ചൈനീസ് നൂഡിൽസായ ഷേസ്വാൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായി റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന നൂഡിൽസ് 200 ഗ്രാം അളവിൽ ഉപയോഗിക്കാം. നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിനായി 1.5 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർക്കാം. നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ചേർക്കുക. 1 മിനിറ്റ് ഇളക്കാതെ അങ്ങനെ തന്നെ വെക്കുക. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. 1 മിനിറ്റിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. 75% മാത്രമേ വേവാൻ പാടുള്ളൂ. വെള്ളം ഡ്രെയിൻ ചെയ്ത് നൂഡിൽസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഇളക്കുക. ശേഷം വെള്ളം വാലാൻ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എണ്ണ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കുക. നൂഡിൽസ് തണുക്കുന്നതിനായി മാറ്റിവെക്കുക. ഈ സമയത്തിനുള്ളിൽ അതിനു വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് വീതം വരുന്ന ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും ബീൻസും നീളത്തിൽ അരിഞ്ഞെടുക്കുക. 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയൻ നീളം കുറച്ചരിഞ്ഞ് എടുക്കുക. ഇനി നൂഡിൽസ് തയ്യാറാക്കാനായി കടായിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കുക. പെട്ടെന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കുക. 1 മിനിറ്റ് ഇളക്കിക്കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. നന്നായി വേവുന്നതിന് പകരം വാടിയെടുത്താൽ മതി. നോൺ വെജ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. നമ്മളിതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ട ചേർക്കുകയാണ്. നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെങ്കിൽ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ചോപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. 10 മുതൽ 15 സെക്കൻഡ് വരെ എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ചേർക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ശേഷം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസും ആഡ് ചെയ്യുക. അര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഉടൻ തന്നെ നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന നൂഡിൽസ് കാൽ സ്പൂൺ കുരുമുളക് പൊടിക്കൊപ്പം ചേർത്ത് നന്നായി ഇളക്കുക. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കാൽ കപ്പ് സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻസ് ആഡ് ചെയ്യുക. തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷേസ്വാൻ നൂഡിൽസ് മാറ്റുക. ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.
വെൽക്കം ബാക്ക് ടു ബീറ്റ് സെറ്റ് മേരി മാത 21.02.
ദാൻ, നീ കേരള വേഴ്സസ് ഹൈദരാബാദ് കളി കണ്ടിരുന്നോ?
പിന്നെ കാണാതിരിക്കുവോ? ഭയങ്കര പ്രതീക്ഷയോടിരുന്ന കണ്ടതാ. ബട്ട് എന്നാ ചെയ്യാനാ, ഇത്തവണത്തെ കപ്പും നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
ആ, ഞാനും അവസാനം വരെ കണ്ടിരുന്നു. പക്ഷെ 88 മിനിറ്റിലെ ആ ഗോളോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു.
നമ്മൾ മാത്രമല്ല, കേരളക്കാരെ ഒട്ടാകെ വളരെ പ്രതീക്ഷയോടെ കണ്ട കളി ഇതായിരിക്കും.
അതെ, ഒരു നിമിഷം മതിയല്ലേ എല്ലാം മാറിമറിയാൻ.
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണല്ലേ, എല്ലാം മാറിമറിയാൻ ഒരു നിമിഷം മതി.
Life is a beautiful mystery box. No one knows what comes next.
So, just face it and be optimistic.
നമ്മുടെയൊക്കെ സൃഷ്ടാവിന് ഉറപ്പായും ഒരു പ്ലാൻ കാണും. ചിലപ്പോൾ അത് നമ്മുടെ പ്ലാനുകൾക്ക് എതിരായിരിക്കാം.
കാത്തിരിക്കാം, ക്ഷമയോടെ വിശ്വാസത്തോടെ നല്ലൊരു പുലരിക്കായി.
ഇതാണ് ഞങ്ങളെ കേൾക്കുന്ന കൂട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അപ്പോ എങ്ങനെയാ, പോവല്ലേ?
നിക്കി നിക്കി, പോകാൻ വരട്ടെ. ഈ വരുന്ന 31 നമ്മുടെ ആനുവൽഡേയാ, അത് അറിഞ്ഞായിരുന്നോ?
ആ, അറിഞ്ഞു. 2 ശേഷമാ നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുന്നേ. നിനക്ക് ആനുവൽ ഡേയെ കുറിച്ച് എന്തെങ്കിലും നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണ്ടോ?
അയ്യോ, ഉണ്ടോന്നോ, എന്ത് രസമായിരുന്നു. എത്ര ദിവസത്തെ ഒരുക്കങ്ങളും ആഘോഷങ്ങളുമായിരുന്നു.
ആ, നേരാ, കോവിഡാണ് എല്ലാത്തിൻ്റെയും താളം തിരിച്ചത്. എന്തായാലും 2 ശേഷമുള്ള ഈ ആനുവൽ ഡേ നമുക്ക് അടിച്ച് പൊളിക്കാം.
അപ്പോ ഈ വരുന്ന 31 വൈകിട്ട് 5 ആനിവേഴ്സറി. ഗസ്റ്റ് ആരാ നിനക്കറിയാവോ?
ആ, പിന്നെ അറിയാണ്ട്. അമൽ ജ്യോതി കോളേജിലെ ഫിസിക്കൽ ഇൻസ്ട്രക്ടറും 17 ഗിന്നസ് റെക്കോർഡ് ഹോൾഡറുമായ അഭീഷ് പി ഡൊമിനിക് സാറല്ലേ?
അതെ. അപ്പോൾ എല്ലാവർക്കും 31 കാണാം.
യു ആർ ലിസണിംഗ് ടു ബീറ്റ് സെറ്റ് മേരി മാത 21.02 ആൻഡ് ദിസ് ഇസ് ആർജെ ദാൻ
ആൻഡ് ആർജെ അലീന
സൈനിങ് ഓഫ്.
പറയാനുള്ളതാ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.